हमको उनसे वफा की है उम्मीद, जो नहीं जानते वफा क्या है।
दिल नादा तुझे हुआ क्या है।
सुप्रभातम। ഇന്ന് ഒക്ടോബർ 14. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ പൊതുവെ ഡാർക്ക് കോണ്ടിനെന്റ് എന്നാണ് മിക്കവരും വർണ്ണിക്കുന്നത്. ആഫ്രിക്കയിലെ ഭരണരീതി, പൊതുവെയുള്ള കാഴ്ചപ്പാട്, അവരുടെ പ്രയോറിറ്റീസ്, ഇവയെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച തരുന്ന കഥയാണ് ഇന്നത്തെ വിഷയം. ആഫ്രിക്കയിൽ ധാരാളം യാത്ര ചെയ്ത് പരിചയമുള്ള ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ ജെഫ്രി ആർച്ചറാണ് കഥാകൃത്ത്. ഇനി കഥ. നൈജീരിയയിലെ ഏറ്റവും പുതിയ ധനകാര്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആരും ആളിനെ മൈൻഡ് ചെയ്തില്ല. എത്ര കുഞ്ഞു വാർത്തകളും കവർ ചെയ്യുന്ന ലാഗോസ് ടൈംസിൽ പോലും ന്യൂസ് വന്നില്ല. കാരണമുണ്ട്. ഇഗ്നേഷ്യസ് അഗാർബി 17-ാമത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ 17 വർഷത്തിൽ. അതാണ് ജനം മടുക്കാൻ കാരണം. പുതിയ മന്ത്രി വരും, അതും ഇതും വാഗ്ദാനം ചെയ്യും, താമസിയാതെ സ്ഥലം പെടും, അഴിമതി വളർന്നുകൊണ്ടേയിരിക്കും. സത്യപ്രതിജ്ഞ പ്രസംഗത്തിന്റെ ഒടുവിൽ ഞാൻ തൊഴുത്ത് തൂത്തു വാരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആരും തന്നെ ഓർക്കാൻ വഴിയില്ല. പക്ഷെ ഇഗ്നേഷ്യസ് പറഞ്ഞതുപോലെ ടൂല് വെച്ചുള്ള പ്രയോഗം ഭരണത്തിൽ കയറി ഉടനെ തന്നെ തുടങ്ങി. വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ വാണിജ്യ വിഭാഗത്തിലെ ഒരു താഴേക്കിട ഓഫീസറിനെ ജയിലിലാക്കി. ഗോതമ്പ് ഇറക്കുമതി കടലാസിൽ കൃത്രിമപ്പണി ചെയ്തതിന്. അടുത്തതായി ടൂലിന്റെ പ്രഹരം അറിഞ്ഞത് ഒരു ലെബനീസ് ബിസിനസ്സുകാരനായിരുന്നു. എക്സ്ചേഞ്ച് കൺട്രോൾ നിയമങ്ങൾ തെറ്റിച്ചതിന് രാജ്യത്ത് നിന്ന് ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു മാസം കഴിഞ്ഞുള്ള സംഭവമാണ് ഇഗ്നേഷ്യസിനെ പത്രവാർത്ത ആക്കിയത്. കൈക്കൂലി മേടിച്ചതിന് ഇൻസ്പെക്ടർ ജനറലിന് 18 മാസത്തെ ജയിൽവാസം മേടിച്ചെടുത്തു. അതോടെ അവരുടെ ഒരു പാർട്ടി നേതാവ് പുതിയ ധനകാര്യമന്ത്രിക്ക് കൊടുത്ത പേര് പത്രങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വന്നു. ക്ലീൻ സ്വീപ് ഇഗ്നേഷ്യസ്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലെ തൂത്തുവാരൽ തുടർന്നു പോയി. പ്രസിഡന്റ് ആയിരുന്ന ജനറൽ ഒട്ടോബിയെയും അന്വേഷിക്കുന്നുണ്ടെന്ന് വരെ ശ്രുതി പടർന്നു. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസ യോഗ്യനായപ്പോൾ 2-ാം വർഷത്തിലേക്ക് കടന്നു. അപ്പോൾ ഒരു ദിവസം പ്രസിഡന്റ് ജനറൽ ഒട്ടോബിയുടെ അപ്രതീക്ഷിതമായ വിളി. ചെന്നപ്പോൾ ഇഗ്നേഷ്യയുടെ ഏറ്റവും ഒടുവിലത്തെ ബഡ്ജറ്റ് റിപ്പോർട്ടായിരുന്നു വിഷയം. രാജ്യത്തിന്റെ ധാരാളം പണം ബ്രൈബറി വഴി വിദേശത്തേക്ക് കോൺട്രാക്ടുകൾ മുഖേന ഇപ്പോഴും പോകുന്നുണ്ട് എന്ന് ഇഗ്നേഷി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതാണ് പ്രശ്നമായത്. ആരുടെ കീശയിലേക്കാണ് കോഴപ്പണം ഒഴുകുന്നത്, അത് ഉടനെ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളതായിരുന്നു ജനറലിന് വേണ്ടിയിരുന്നത്. അതിന് ഇഗ്നേഷിക്ക് എവിടെ കയറി ചെല്ലാനുമുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള കടലാസുകൾ ജനറൽ ഒപ്പിട്ടത് ഇഗ്നേഷി കൈവശമാക്കി പിറ്റേന്ന് മുതൽ ഗവേഷണവും തുടങ്ങി. 3 മാസമായപ്പോൾ തന്റെ അടുത്ത നീക്കങ്ങൾ ആരും അറിയാതിരിക്കാൻ കുടുംബവുമായി സ്വന്തം ചെലവിൽ ഇഗ്നേഷ്യസ് ഫ്ലോറിഡയിലുള്ള ഓർലാൻഡോയിലേക്ക് പോയി. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഡിസ്നിലാൻഡ് സന്ദർശിക്കാനുള്ള 2 ദിവസത്തേക്കുള്ള പാസ് എടുത്തു കൊടുത്തിട്ട് തനിക്ക് അത്യാവശ്യ പണിക്ക് ന്യൂയോർക്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നേരെ ജനീവയിലേക്ക് പോയി. തന്റെ അന്വേഷണങ്ങളിൽ നിന്നും കണ്ടുപിടിച്ച ഏറ്റവും അഴിമതി അക്കൗണ്ടുകളുള്ള ഗർബർ എത് സി ബാങ്കിൽ സിഇഒയുമായി പിറ്റേ ദിവസത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു. പിറ്റേന്ന് ഉച്ചയ്ക്ക് എത്തുന്നു. ഇഗ്നേഷ്യസ് നേരെ കാര്യത്തിലേക്ക് കടക്കാനായിട്ട് നൈജീരിയൻ പ്രസിഡന്റിന്റെ കത്ത് കാണിച്ചു. എന്നിട്ട് ഇഗ്നേഷ്യസ് തന്റെ ആവശ്യം പ്രസ്താവിച്ചു. ഇവിടെ അക്കൗണ്ടുള്ള നൈജീരിയക്കാരുടെ ലിസ്റ്റ് വേണം. ഞങ്ങൾക്ക് ബാങ്കിന്റെ പോളിസി തെറ്റിക്കാനാവില്ല, അത് സ്വിസ് സർക്കാരിന് പോലും ആവില്ല എന്ന് സിഇഒ. നൈജീരിയൻ സർക്കാരിന്റെ എല്ലാ വിദേശ ഇടപാടുകളും നിങ്ങളുടെ ബാങ്ക് വഴിയാക്കാം എന്ന് ഇഗ്നേഷ്യസ് ഓഫർ ചെയ്തു. സോറി എന്ന് സിഇഒ. നിങ്ങളുടെ ബാങ്ക് ഞങ്ങളുമായി സഹകരിച്ചില്ല എന്ന് ഞാൻ അംബാസഡർ വഴി പരാതിപ്പെടുന്നു നിങ്ങളുടെ സർക്കാരിനോട്. ക്ഷമിക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല എന്ന് വീണ്ടും സിഇഒ. സ്വിസ് കമ്പനികളുമായിട്ടുള്ള എല്ലാ കോൺട്രാക്ടും ഞാൻ റദ്ദാക്കും ലിസ്റ്റ് തന്നില്ലെങ്കിൽ. ബാങ്കുകാരൻ വീണ്ടും വിനീതമായി ക്ഷമിക്കണം ആവില്ല എന്ന് പറഞ്ഞു. സ്വിസ് എംബസി ഞങ്ങൾ അടച്ചു പൂട്ടും, നമ്മൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധവും ഭേദിക്കും, ലിസ്റ്റ് തന്നില്ലെങ്കിൽ. ബാങ്കുകാരന്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല. ഇഗ്നേഷ്യസ് 18-ാമത്തെ തന്ത്രം എടുക്കാനായിട്ട് എണീറ്റ് സിഇഒയുടെ അരികിൽ ചെന്ന് പോക്കറ്റിൽ നിന്നും പോക്കെടുത്തു, സിഇഒയുടെ തലയിൽ വെച്ചു. എന്നിട്ട് അടുത്ത് നിന്ന അസിസ്റ്റന്റിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ട് വരൂ, അല്ലെങ്കിൽ നിന്റെ മുതലാളി ഞാൻ ഇവിടെ വെടിവെച്ച് താഴെയിടും. അപ്പോഴേക്കും തല വേർത്ത് കുളിക്കാൻ തുടങ്ങിയ സിഇഒ തന്റെ അസിസ്റ്റന്റിനോട് സ്വിസ് ഭാഷയിൽ പറഞ്ഞു, വേണ്ട പിയർ. ഇഗ്നേഷ്യസ് കാഞ്ചി വലിക്കാനായി ഉരുമ്പെട്ടപ്പോൾ അസിസ്റ്റന്റ് മുഖം മാറ്റി ആ ഭീകര കാഴ്ച കാണാതിരിക്കാൻ. അപ്പോഴേക്കും ഇഗ്നേഷ്യസ് പറഞ്ഞു, എക്സലന്റ് എക്സലന്റ്. എന്നിട്ട് തന്റെ ബ്രീഫ് കേസ് മേശയിൽ വെച്ചിട്ട് തുറന്നു, നിറയെ $100 നോട്ടുകൾ ചിട്ടയായി അടുക്കിയിരിക്കുന്നു. സിഇഒ തന്റെ പരിചയ സമ്പന്നമായ നോട്ടത്തിൽ $100 മില്യൺ എങ്കിലും ഉണ്ടാവണം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഇഗ്നേഷ്യസ് ചോദിച്ചു, ഇവിടെ എനിക്ക് ഒരു നമ്പേർഡ് അക്കൗണ്ട് എങ്ങനെയാ തുടങ്ങുക? ഇതൊരു കഥയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് പഠിച്ച കള്ളന്മാരെ കാണുമ്പോൾ എണീറ്റ് നിന്ന് വണങ്ങുന്ന ഒരു കൊരങ്കരുത്.